You're with SBS Radio. Find more great stories in your language at sbs.com.au.
അഭിജിത് വിജയൻ, നമസ്കാരം. SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
താങ്ക് യു സോ മച്ച്.
ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിയെ പലപ്പോഴും പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നത് അവരുടെ കഴിവിനപ്പുറമായിട്ട് ചില ഇങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവാർഡ് കിട്ടുമ്പോഴായിരിക്കാം. പക്ഷെ അഭിജിത് വിജയൻ എന്ന് പറയുന്ന പാട്ടുകാരനെ ലോകം അറിയാൻ, കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത് കയ്യിന്ന് വഴുതിപ്പോയൊരു റെക്കഗ്നീഷന്റെ പേരിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ആ ഒരു എക്സ്പീരിയൻസ് SBS മലയാളം റേഡിയോയുടെ ശ്രോതാക്കളായിട്ടൊന്ന് പങ്കുവെക്കാമോ?
തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് ഈ പറയുന്നത് പോലെ ദൈവനിയോഗമാണെന്ന് കരുതുന്നു. ദൈവം എല്ലാത്തിനും മുൻകൂട്ടി അവൻ്റേതായിട്ടുള്ളൊരു നിശ്ചയം കാണും. അതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കരുത്. അന്ന് അന്നീ അവാർഡിനെ പരിഗണിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ സംസ്ഥാന അവാർഡിൻ്റെ കേസിലായിരുന്നു ഈ പ്രയാസം വന്നത്. അപ്പോഴ് അത് അതിനകത്ത് വലിയൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാട്ട് പാടിയ അർജുനൻ മാഷിൻ്റെ പാട്ടായിരുന്നു. അർജുനൻ മാഷൻ ശ്രീമാർ തമ്പിസാറിൻ്റെ വരികൾക്ക് അർജുനൻ മാഷിൻ്റെ പാട്ടിനായിരുന്നു അവാർഡിന് പരിഗണിച്ചത്. ഞാൻ ഒരുപാട് വൈകിട്ടാണ് അറിയുന്നത്. ഈ പക്ഷേ ഇതിന് എൻ്റെ വാർത്ത അറിയുന്നതിന് മുന്നേ തന്നെ അർജുനൻ മാഷിന് ആ പാട്ടിന് അവാർഡ് കിട്ടി എന്നുള്ള കാര്യം പത്രത്തിനകത്തോടൊക്കെ അറിയാറുണ്ട്. എന്തായാലും എൻ്റെ ഈ പാട്ടിൻ്റെ കാര്യമൊക്കെ പത്രത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആരാണ് പാടിയിരിക്കുന്നതെന്നോ ആരാണ് പാടിയതെന്നൊന്നും അതിനകത്ത് പ്രതിപാദിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. അത് ആരാ പാടിയെന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് അവരെ അന്വേഷിക്കാൻ അത് എനിക്കൊരു വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷെ വളരെ താമസിച്ചാണ് പിന്നെ ഞാൻ അറിയുന്നത് എൻ്റെ ഗാനം അവസാനം വരെ പരിഗണിച്ചിരുന്നു എന്നുള്ളത്. അന്ന് ഷഹബാസ് അമൻ സാറിൻ്റെ മിഴിയിൽ നിന്നു എന്ന് പറഞ്ഞ പാട്ട്, എൻ്റെ ഈ കുട്ടനാടൻ കാറ്റ് ചോദിക്കുന്നു പറഞ്ഞ അർജുന മാഷിൻ്റെ പാട്ടായിരുന്നു അന്ന് കോമ്പറ്റ് ചെയ്തത്. അത് ഫൈനൽ റൗണ്ട് വരെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് മറക്കാനാകാത്ത സംഭവമാണ്. എൻ്റെ ജീവിതത്തിൽ കിട്ടാക്കനെയാണ് ആ സാധനം. എന്ന് വെച്ചാൽ രണ്ടാമത്തെ പാട്ടാണ് എൻ്റെ സിനിമാ മേഖലയിൽ എൻ്റെ രണ്ടാമത്തെ പാട്ടാന്ന് പറയാ ഗാനം.
സിനിമയിൽ പാടിയ രണ്ടാമത്തെ പാട്ട് തന്നെ സ്റ്റേറ്റ് അവാർഡ് കൺസിഡർ ചെയ്യപ്പെടും. അത് അവസാന നിമിഷം വരെ അല്ലേ ഷഹബാസ് അമന്റെ പാട്ടുമായിട്ട് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്ത്
ഉണ്ടായിരുന്നുണ്ടായിരുന്നു. അത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഈ അതിന്റെ ജൂറി അംഗം ജെറിസാറായിരുന്നു. ജെറി അമ്പത് ദിവസം എന്റെ ജൂറി അംഗമായിരുന്നു. ജെറിസാറിങ്ങനെ പറയാനുണ്ടായിരുന്നത് എല്ലാ അർഹതയും ഉണ്ടായിരുന്നു, കൊടുക്കാനുള്ള എല്ലാ അർഹതയും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാമ്യം അങ്ങനെ തോന്നിയോണ്ടാണ് ഞങ്ങളിത് അത് നൽകാതെ പോയത്.
എന്തായാലും
അനുകരണം ആണെന്ന് അവർക്ക് ഒരു സംശയം ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു സംശയത്തിന്റെ രീതിയിൽ അത് അനൗൺസ് ചെയ്തില്ലെന്നാണ് പറയണത്.
ആ പാട്ട് ഒന്ന് പാടാമോ?
കുട്ടനാടൻ കാറ്റ് ചോദിക്കുന്നു വട്ടക്കായിൽ തിര ചോദിക്കുന്നു കേവുവള്ളങ്ങൾ ചോദിക്കുന്നു പോയവരാരും തിരിച്ചു വരില്ലേ പോയവരാരും തിരിച്ചു വരില്ലേ.
താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഇക്കാലത്ത് ഒത്തിരി റെലവൻസ് ഉള്ള ഒരു പാട്ടാണത് അല്ലേ. കാരണം ഇപ്പൊ പുൽവാമ അറ്റാക്ക് കഴിഞ്ഞിട്ട് യുദ്ധം ഒരു 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 യാഥാർത്ഥ്യമായി, ഒരുപക്ഷെ യാഥാർത്ഥ്യമായേക്കാം എന്നുള്ള രീതിയിൽ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഈ പാട്ട് ചോദിക്കുന്നത് ആർമിയിലേക്ക് പോയവരാരും തിരിച്ചു വന്നില്ലേ, ആ സിനിമയും അതിനെ കുറിച്ചാണ് അല്ലേ, ആർമിയിലേക്ക് പോയവരെ. എന്തായാലും വളരെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ട്, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് സിനിമയിലേക്ക് പാടാനായിട്ട് വന്നു അഭിജിത്ത്. ഇനി ചോദിക്കുന്നത് കുറച്ച് അക്രമാണെന്നറിയാം, എങ്കിലും ചോദിക്കുകയാണ്. ഈ ഒരു അനുഭവം കഴിഞ്ഞപ്പോൾ ദാസേട്ടന്റെ സൗണ്ടായിട്ട് സാമ്യം ഉണ്ടെന്നുള്ള പേരിൽ അവാർഡ് നഷ്ടമായി കഴിയുമ്പോൾ ഈ സൗണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൗണ്ട് കിട്ടിയതിൽ അഭിജിത്ത്
എപ്പോഴെങ്കിലും ഒരിക്കലില്ല ആ പ്രസ്താവന തെറ്റാണ്. അങ്ങനെയുള്ളതിനോട് യാതൊരു താല്പര്യമില്ല. അതേപോലെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്നെ എല്ലാവരും മനസ്സിലാക്കാനോ അറിയാനോ ഒക്കെ ഏറ്റവും വലിയ കാര്യം ഈ ശബ്ദം തന്നെയാണ്. ആ ശബ്ദ സാമ്യം കൊണ്ടാണ്. എനിക്കാണ് ഈ സംഗീതത്തിനകത്തുള്ള നോളജ് കുറവാണ്. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്നെക്കാട്ടി പ്രഗത്ഭരായിട്ടുള്ള നല്ലവണ്ണം പാടുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് നാട്ടിൻ്റെ തന്നെ, നാട്ടിലും നമ്മുടെ വിദേശത്ത് അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ എന്നെ തിരിച്ചറിഞ്ഞത് ഈ ഒരു ഘടകം കൊണ്ടാണ്. അതെല്ലാവരിലേക്ക് എത്താനായിട്ട് വലിയൊരു മാർഗമായിരുന്നു ദൈവത്തിൻ്റെ. അത് ദൈവം തന്ന ശബ്ദമാണ്, അത് അങ്ങനെ തന്നെ കരുതുന്നുണ്ട്. അത് ഒരിക്കലും നെഗറ്റീവ് ആയില്ല. ഇനി എത്ര അവാർഡുകൾ നിഷേധിച്ചാലും നമ്മുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നത് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അത് ദൈവത്തിന് അറിയാതെ എന്നാ തെറ്റൊന്നും കാണിക്കില്ല. അത് ഇപ്പം ദാസാന്റെ ശബ്ദമായിട്ട് സ്വാമി എന്ന് എല്ലാവരും പറയാറുണ്ട്. അത് വലിയ അവാർഡ് തന്നെയാണ്, അത് ഏറ്റവും വലിയ അവാർഡാണ്, ദൈവാനുഗ്രഹമാണ്. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അത് കേൾക്കുന്നവർക്ക് അറിയാം, നമുക്കും അറിയാം, ദാസാറ് പാടുന്നതിൻ്റെയൊക്കെ ഒരു ലക്ഷത്തിന് അതിനകത്ത് 1% നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്നേ. അത് ഒരു അക്ഷരത്തിനകത്ത് നമുക്ക് അറിയാൻ പറ്റും ദാസാർ എന്താ പാടി വെക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മുടെ പാട്ട് അങ്ങനെ ഒരു സമയം ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നത് അതിൻ്റെ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ. ദാസാർ പാടി വെച്ചിരിക്കുന്ന ഒരു പാട്ട്, ഇപ്പം എന്താ പറയണ, ഇപ്പം വികാരം നോക്കുക, പാടി വെച്ചിരിക്കുന്ന ഒരു പാട്ട് നമുക്ക് കേട്ട് പാടാനായിട്ട് ഈസി ആയിരിക്കും. നമുക്ക് നമ്മുടെ മുന്നിലൊരു പിക്ചറുണ്ട്, നമ്മുടെ മുന്നിലൊരു സ്ട്രക്ചറുണ്ട്, അതിനെ കുറിച്ച് അതിങ്ങനെയൊക്കെ ചെയ്യാം. എന്നൊക്കെ ദാസർ പാടി വെച്ചിട്ടുണ്ട്, നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാ. പക്ഷെ പുതിയതായിട്ട് ഇപ്പൊ രവീന്ദ്ര മാഷ് നമ്മളെ വിളിച്ച് തരാണ്, ഇങ്ങനെ ഒരു പാട്ടുണ്ട് വികാരം നോക്കുക, നമ്മളെ പാടി കേൾപ്പിക്കണു. പക്ഷെ നമ്മൾ എന്താ ആദ്യമായിട്ട് വികാരം നോക്കുക പാടുമ്പോഴേ അതിന്റെ റിസ്ക് എന്താണെന്ന്, അത് എത്രത്തോളം നമ്മൾ പാടി ഫലിപ്പിക്കാൻ പറ്റുന്നതൊക്കെ അന്നേരം അറിയാൻ പറ്റും. അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്, അത് കേൾക്കുന്നവർക്ക് ഒന്നുമല്ല, അത് ഇങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ പുതിയ പുതിയ പാട്ടുകളിലാണ് ഞാൻ പാടുന്നത്. ഞാനിപ്പോ 2500-3000 പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇതെല്ലാം എന്റേതായിട്ടുള്ള പാട്ടുകളാണ്.
ഒത്തിരി അധികം പാട്ടുകാർ ഇപ്പൊ നമ്മള് മലയാളത്തിലെ റിയാലിറ്റി ഷോസിൽ കൂടെ ഇദ്ദേഹത്തിന്റെ ദാസേട്ടന്റെ സൗണ്ട് ആണ്, അല്ലെങ്കിൽ ഇദ്ദേഹം ദാസേട്ടനെ പോലെയാണ് ആ ഭാവം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തത് അഭിജിത്തിനെയാണ്, അതെന്തുകൊണ്ടായിരിക്കും?
അത് എനിക്ക് തോന്നുന്നത് ദൈവത്തിന്റെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള എന്റെ പാട്ടുകൾ ഇപ്പം ദാസാർ പാടിയ ഒരു പാട്ടിനോട് അറിയത്തില്ല എന്നെ അങ്ങനെ കണ്ടുള്ളു. എന്റെ ഇങ്ങനെയുള്ള പുതിയ പുതിയ പാട്ടുകൾ വരുന്ന ആ പാട്ട് കേൾക്കുമ്പോൾ അതാണ് കിരിയുന്നുള്ള എന്റെ അടുത്ത് പറയാറുണ്ട്. അതങ്ങനെ ഇരിക്കുന്നുണ്ട്, അല്ലെ ദാസാർ പാടി വെച്ചറിഞ്ഞ ലൈവ് പാടുമ്പോൾ അതിന്റെ അതിനോട് നീതി വരുത്താനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ദാസാർ പാടി വെച്ചിരിക്കുന്ന ഒരു സംഭവം അതിനോടൊക്കെ അത് കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല അദ്ദേഹം ഒരു പുതിയൊരു പാടിനെ സമീപിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ അങ്ങനെ അനുകരിക്കണത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് വിചാരിക്കാറുണ്ട്. ശബ്ദമല്ല, ഒരു പാട്ടിനെ സമീപിക്കുന്ന രീതി, അതിന് കൊടുക്കുന്ന ഭാവം, അതെങ്ങനെ പാടാമെന്ന് ഉദ്ദേശിക്കുന്ന അദ്ദേഹം മനസ്സിലാകുന്ന രീതി, ആ പാട്ടിനെ ഉൾക്കൊള്ളുന്ന രീതി, ഇതൊക്കെ അനുകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ശബ്ദമല്ല,
ശബ്ദം നമുക്ക് വേണം എന്ന് വെച്ചാൽ ആ ഒരു ഇന്റന്റ് ആണ്. സിനിമയില് പാടിയിട്ടുള്ള ആദ്യത്തെ പാട്ട് ഒന്ന് പാടാമോ?
സിനിമയിൽ പാടി തുടങ്ങുന്ന ചെറിയ ചെറിയ ചിത്രങ്ങളിലാണ് ആദ്യം പാടിയത്. പക്ഷെ അതൊന്നും അങ്ങനെ എല്ലാവരിലേക്ക് എത്തിയിട്ടില്ല. ആദ്യമായി നല്ലൊരു അവസരം തരുന്നത് ജയരാമേട്ടനാണ്. ജയരാമേട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ട് തന്നെയാണ്, അതങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ കാര്യം എടുത്തു പറയാണ്. അന്ന് ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിട്ടും ബാനറിലൊരു പടമായിട്ടും അവർക്കെല്ലാവർക്കും നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാള് ആൾറെഡി നിലവിൽ നിൽക്കുന്ന നല്ലൊരു ഗായകനെ കൊണ്ടത് പാടിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ജയരാമേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്ക് പുള്ളി കൊണ്ടൊന്ന് പാടിച്ചു നോക്കാം, നല്ലതല്ലെങ്കിൽ നമുക്ക് മാറ്റാം. അങ്ങനെ എന്നെ കൊണ്ട് പാടിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആകാശ മിഠായി എന്ന് പറയുന്ന ചിത്രത്തിന്റെ ആകാശ പാലക്കൊമ്പത്ത് എന്ന് പറഞ്ഞൊരു ഗാനം.
അപ്പൊ പാട്ട് കേൾക്കാം,
പാട്ട് തന്നെ
റെഡി ആയിക്കോ.
ആകാശ പാലക്കൊമ്പത്തു ഞാനി ആടാൻ വാറത്തും തോളത്തും വെച്ചാലോ പാടാം ഞാൻ. ആകാശ പാലക്കൊമ്പത്തു ഞാനിൽ ആടാൻ വാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ. ചിറകു നീർത്തി അലകൾ നീന്തി ഉയരെ നീ പോകുവോളം ആയിരം കണ്ണുകളോടെ താഴെ കാണാൻ ഞാനെന്നുമില്ലേ. ആ വിളി കേൾക്കുവാൻ ചാരെ കാതോർത്തെന്നും ഞാൻ കൂടെയില്ലേ. ആകാശപ്പാലക്കൊമ്പത്തു ഞാനിൽ ആടാൻ വാ മാറത്തും തോളത്തും വെച്ചാലോലും പാടാം ഞാൻ.
പാട്ട് പാടുമ്പോ അഭിജിത്തിന്റെ ഡയറക്ഷനിലേക്ക് നോക്കിയില്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഉറപ്പിക്കാൻ പറ്റും ഇത് ദാസേട്ടനാണ് പാടുന്നത്. ദാസേട്ടനെ കണ്ടിട്ടുണ്ടോ?
ദാസേട്ടനെ കണ്ടിട്ടുണ്ട്, 2 വർഷങ്ങൾക്ക് മുന്നേ ഒരു 1 ഒക്ടോബർ 1 തിരുവനന്തപുരത്ത് സൂര്യ പ്രസിഡന്റ് ആണ് ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്നാണ്. അത് ദാസാന്റെ കച്ചേരിയുടെ ഇടയ്ക്ക് ദാസാന്റെ ഒരു സെക്രട്ടറി പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് രോഹിത് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ചേട്ടൻ എന്നെ തന്നെ കോണ്ടാക്ട് ചെയ്യുക, അങ്ങനെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ റിലേഷൻ മൂലമാണ് അന്ന് ഈ പ്രോഗ്രാം കാണാനായിട്ട് ചേട്ടനാണ് അവസരം ഒപ്പിച്ചേരുന്നത്. അങ്ങനെ ദാസാനെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. അത്ര മനസ്സിൽ കൊണ്ടു നടക്കണമെന്ന് കാണണമെന്ന് ആഗ്രഹിച്ച ദൈവത്തിനെ കണക്കണ്ട ദൈവം തന്നെ സംഗീതത്തിൻ്റെ ഏറ്റവും ദൈവം എന്ന് നമ്മുടെ മനസ്സിലുള്ള ആളാണ്. എന്നാലും ദൂരെ നിന്ന് ആദ്യം കണ്ടപ്പോൾ ഉള്ള മനസ്സിലുള്ള മാനസികാവസ്ഥയും പിന്നീട് പ്രോഗ്രാം കഴിഞ്ഞ് കച്ചേരി കഴിഞ്ഞ് ദാസായിട്ട് ഇറങ്ങാൻ പോകുന്ന സമയത്ത് രോഹിത്തേട്ടൻ തന്നെയാണ് വിളിച്ചോണ്ട് കൊണ്ടുപോയി കാണിക്കുന്നത്. അങ്ങനെ വിളിച്ച് കൊണ്ടുപോയി ദാസാൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി മുഖത്തോട്ട് നോക്കി. അയ്യോ, അതൊരു അനുഭവമായിരുന്നു. നന്ദന എന്നെ കാലം വീണ് അനുഗ്രഹം മേടിച്ചന്ദ്ര രോഹിത്തേട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ഇത് അഭിജിത്ത് നമ്മുടെ മറ്റേ അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ, അതേ ഞാൻ
കേട്ടിട്ടുണ്ട്.
അന്ദ്ര പോകുമെന്ന് പറഞ്ഞിട്ട് എന്നെ തോളല്ലിങ്ങനെ തട്ടി. അത്ര ഉണ്ടാവുള്ളൂ, വേറെ എന്തെങ്കിലും സംസാരിച്ചിട്ടില്ല.
പക്ഷെ ദാസേട്ടനെ
അറിയാമെന്ന്
അഭിജിത്ത് എങ്ങനെയാണ് ഈ പാട്ടിന്റെ ഒരു വഴിയിലേക്ക് എത്തിപ്പെട്ടത്?
കുഞ്ഞുനാളിലൊക്കെ പാടുമായിരുന്നു ഈ യുവജനോത്സവങ്ങളിലൊക്കെ. അന്ന് അതാണല്ലോ ഇത്, ഞാൻ അന്നൊക്കെ പാടാൻ പോയിരുന്നത്. അത് കൂടുതൽ ഗ്രൂപ്പ് സോങ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറവായിരുന്നു. ലളിതാരത്തിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മാനം കിട്ടുന്നൊക്കെ കുറവായിരുന്നു. പക്ഷെ അതേ കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കൊമേഴ്സ് ആണ് ചെയ്തത്. ബി കോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന കോളേജിലൊരു ഗാനമേള ഇങ്ങനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പഠിക്കുന്ന പിള്ളേരെ വെച്ചിട്ട് പുറത്തുനിന്ന് ഓർക്കസ്ട്ര വിളിച്ചിട്ട് അങ്ങനെ ഒരു ഗാനമേള. അന്നേരം അതിൽ ഇങ്ങനെ പാടാനായിട്ട് എന്നെ സെലക്ട് ചെയ്തു. എന്നിട്ട് രണ്ടു വർഷത്തോളം ഞാൻ അങ്ങനെ അധികം പാടിയിട്ടൊന്നുമില്ല ആ സമയത്ത്. അതിന് തൊട്ട് മുന്നേ തന്നെ ആ അടുത്ത സമയത്ത് തന്നെ ഇങ്ങനെ കരോക്കെ ഗാനമേള ചെയ്യാൻ പോകാറ്. കരോക്കെ ഗാനമേള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ ഓണത്തിന്റെ സമയത്തൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പാടാറുണ്ടായിരുന്നു. ഞാനും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ കരോക്കെ ഗാനമേള ചെയ്യാറും. അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അന്ന്. അന്നങ്ങനെ എന്താ ഗാനമേള ഇങ്ങനെ സെറ്റ് ചെയ്തു, പാടാനായിട്ട് വിളിച്ചു. അന്നേരം എന്നെ അതിനകത്ത് സെലക്ട് ചെയ്തു. അന്നേരം ഞാൻ പാടിയത് അതിനകത്ത് ഒരു കീബോർഡ് വെച്ച അജയൻ എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു, കൊല്ലത്തുള്ളയാണ്. ചേട്ടനത് ഇഷ്ടപ്പെടുകയും അന്നേരം അന്ന് തന്നെ ഗാനമേളയ്ക്ക് പുള്ളിക്കാരനെ അങ്ങനെ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ ഗാനമേളയ്ക്ക് പാടാനായിട്ട് തുടങ്ങണം. അങ്ങനെ പാടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വിനയകുമാർ എന്ന് പറയുന്നൊരു ചേട്ടൻ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പാടാനായിട്ടൊരു അവസരം ഒരുക്കി തന്നത്. പക്ഷെ അന്ന് ഈ സമയത്ത് കരോക്കെ ഒക്കെ പാടുമ്പോഴേ ഇങ്ങനൊരു പ്രസ്ഥാനം എല്ലാവരും ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ദാസാനെ കാണാൻ ഇന്നത്തെ പാടുമ്പോൾ ദാസാന്റെ പാട്ട് അന്ന്. പക്ഷെ ഇതിനെ കുറിച്ച് അധികം ചിന്തിച്ചിട്ടില്ല. അങ്ങനൊരു സാമ്യമുണ്ടെന്ന് പറയാൻ ദാസാന്റെ പാട്ടുകളായിരിക്കും പാടും. അത് മിക്കാൻ ദാസാന്റെ പാട്ട് എല്ലാ പാട്ടുകളും പാടും. അന്ന് ഈ ഗാനമേളയ്ക്കെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പ്രത്യേക ഒരു പരിഗണന ഇല്ല. നമ്മള് എല്ലാം മലയാളം ഗായകൻ, ഹിന്ദി ഗായകൻ, തമിഴ് അങ്ങനെ
അറിയും.
അന്നേരം മലയാളത്തിലെ എല്ലാ പാട്ടുകളും അടിച്ചുപൊളി പാടേണ്ടി വരും. വിജയചേട്ടൻ പാടേണ്ടി വരും, എല്ലാവരും പാടിയ പാട്ടുകൾ പാടേണ്ടി വരും. അതേ ഞാൻ സ്റ്റുഡിയോയിൽ പാടിയപ്പോ ആ സ്റ്റുഡിയോയിൽ എഞ്ചിനീയറായിട്ടൊരു മ്യൂസീഷ്യൻ ദിലീപ് എന്ന പുള്ളിയുടെ പേര്, കൊല്ലത്ത് തന്നെ ദിലീപ് എന്നാണ്, പിന്നീട് കുറച്ച് അവസരം ഒരുക്കി തരികയും ഒക്കെ ചെയ്ത് അങ്ങനെ സ്റ്റുഡിയോയിൽ പാടാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ ഇങ്ങനെ എല്ലാവരിലേക്കും എത്തിച്ചേരാനായിട്ട് ഏറ്റവും പാത്രമായതൊരു ഗോവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനുണ്ട്, ചേർത്തലയുള്ളയാണ്. ചേട്ടൻ എൻ്റെ റിലേഷൻ്റെ ചേട്ടനൊന്നുമല്ല, പക്ഷെ റിലേഷന് അപ്പുറത്ത് അദ്ദേഹമാണ് എൻ്റെ ഒരു മാർഗദർശി എന്ന് പറയുന്നത്. പുള്ളിക്ക് എന്നെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടാകും. എന്റെ വീട്ടിൽ പോലും അവർക്കും ഇതിനെക്കുറിച്ച് എന്താവണം, എങ്ങനെ ആവണം, ഇപ്പൊ ഇത്ര ഇപ്പൊ അറിയാം, മ്യൂസിക് അറിയാം. അന്ന് അവിടെ ഇവിടെയൊക്കെ പ്രോഗ്രാമിന് പോകുന്നുണ്ടായാലും വീട്ടുകാർക്ക് അങ്ങനെ ഒരു എന്താകണം അല്ലെ എങ്ങനെ പോകണമെന്നൊന്നും ഐഡിയ ചെയ്യുന്നില്ല. പക്ഷെ ഈ ചേട്ടൻ മ്യൂസിക്കായിട്ട് ഭയങ്കര പാഷനുള്ള ആളായിരുന്നു. അന്നേരം പുള്ളി കേട്ട് പറഞ്ഞ ഈ ശബ്ദം ഇങ്ങനെ പോകേണ്ടതല്ല, നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കണം. അങ്ങനെ പുള്ളി തന്നെ ഒരു സി ഡി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് പുള്ളി തന്നെ അതിൻ്റെ ഒരു അത് ഹിന്ദു ഡിവോഷണൽ സോങ്സ്, അങ്ങനെ ഡിവോഷണൽ സോങ്സ് ഒരു 10 പാട്ട് ഇങ്ങനെ പാടിച്ചിട്ട് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രൊമോ എടുത്ത് യൂട്യൂബിൽ കൊടുത്തു. അത് ഇന്നേരം പെട്ടെന്ന് തന്നെ ഒരാഴ്ച 10-12 ലക്ഷം പേര് ഇങ്ങനെ കാണുക. അതിനകത്തോടാണ് പിന്നെ കോള് വരുന്നത്. ചേട്ടനാണ് ഏറ്റവും വലിയ പാട്ട്.
ദാസേട്ടന്റെ പാട്ടുകൾ ഇത്രയും അധികം ഗാനമേളയിൽ പാടി ഇത്രയും ആൾക്കാരെ സന്തോഷിപ്പിച്ചിട്ടുള്ള അഭിജിത്ത് ഇതുവരെ ദാസേട്ടന്റെ ഒരു പാട്ട് നമുക്കായിട്ട് പാടി തന്നില്ല. നല്ല ഒരു സെമി ക്ലാസിക്കൽ പാട്ട്
പാടാം. Arina പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി.
പക്ഷേ അഭിജിത്ത് പാടുമ്പോ അത് വളരെ ഓർഡിനറി ആയിട്ടുള്ള ഒരു സംഗീതാസ്വാദകർക്ക് പോലും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. താങ്ക് യു സോ മച്ച്.
ഇതിനെ കുറിച്ച് ഇപ്പൊ ഇത് ഗ്രാഹ്യമായിട്ട് അറിയാവുന്നവർക്ക് അതിനുള്ള മിസ്റ്റേക്കുകള് ഞാനിപ്പോ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പാടുന്നില്ല അതെന്താണ് പാടാനുള്ളത്. ഞാൻ പറഞ്ഞിട്ട് ഈ റെക്കോർഡിങ് തുടങ്ങി കൊറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത്. ദൈവമേ ഇങ്ങനെ പാടാനുള്ള കഴിവ് ഉണ്ടായിരുന്നത് സൂക്ഷിക്കണം പഠിക്കണം. അതുവരെ ഇങ്ങനെ പറഞ്ഞിരുന്ന ചുമ്മാ പാട് കേട്ട് പാടുക. അതിനകത്ത് തെറ്റ് ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് ഒരുപാട്. എന്താ അതിനകത്ത് ഇപ്പൊ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുന്നത്. എന്താണ്
ഓസ്ട്രേലിയയിൽ?
ഓസ്ട്രേലിയ സിഡ്നി ആയിട്ട് വേറൊരു ബന്ധം കൂടെ. ഞാൻ ആദ്യമായിട്ട് പുറത്ത് പ്രോഗ്രാം വരുന്നത് സിഡ്നിയിലാണ്. പ്രോഗ്രാം
രണ്ടാമതായി വരുമ്പോഴേക്കും അഭിജിത്ത് സിഡ്നിയുടെ മാത്രമല്ല ലോകത്തിന്റെ.
ഞാൻ ആദ്യം സിഡ്നി വരുമ്പോഴൊക്കെ അധികം പാടിയിട്ടില്ല. എന്നാൽ യൂട്യൂബിൽ ഈ വീഡിയോയും കുറച്ച് വീഡിയോസ് ഒക്കെ വരുന്നതേ ഉള്ളു അപ്പോഴത്തേക്ക്. പക്ഷെ ഇവിടെ ഉള്ള ഒരു സുമേഷ് രാധാകൃഷ്ണൻ അവർ രണ്ടു മൂന്ന് പേരാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ആ സമയത്ത് അന്നേരം ഇവിടെ വേറൊരു ടീമിന്റെ കൂടെ ഞാൻ വന്ന് ജോയിൻ ചെയ്യായിരുന്നു. എനിക്ക് അന്നേരം വലിയ പ്രോഗ്രാം ചെയ്തിട്ടോ പുറത്ത് വന്നിട്ടോ ഒന്ന് യാത്ര ചെയ്ത് വിമാനത്തിൽ ഇങ്ങനെ കയറുന്നതെന്ന് പോലും അറിയത്തില്ല. ആ സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. അന്നേരം മനോജ് ഇന്നസേനും മീര എന്നും ചേച്ചി അവരെല്ലാരും കൂടെ ഉള്ള ടീം ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം അവരോട് വന്ന് ജോയിൻ ചെയ്ത് ഒരു പ്രോഗ്രാമിന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പുറത്തേക്ക് കയറുന്നു. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റി, ഒരുപാട് പ്രോഗ്രാം ചെയ്യാൻ പറ്റി, ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റി. സിനിമയിലൊക്കെ പിന്നീട് പാടി തുടങ്ങി. എന്നിട്ട് രണ്ടാമത് ഇവിടെ പിന്നെ ഒരു അതിന് വേറെ സംഭവം കൊണ്ടുണ്ട്. എന്റെ ഒരു പാസ്പോർട്ട് എടുത്ത് തീർന്നിരുന്നു. ഒരു 4 വർഷത്തിന് മുന്നേ ഞാൻ വരുന്നു. അന്ന് ഫസ്റ്റ് പഞ്ച് ചെയ്ത വിസ ഓസ്ട്രേലിയൻ വിസയാണ്, ഇവിടുത്തെയാണ്, ഇവിടെ വന്ന ഇമിഗ്രേഷൻ. ഇപ്പൊ രണ്ടാമത് പുതിയ പാസ്പോർട്ട് എടുത്ത് ആദ്യം വരുന്നത്
ഇവിടെ. പുതിയ പാസ്പോർട്ട് എടുക്കാൻ വരാൻ സാധിക്കുന്നു ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും പോണതിന് മുമ്പ് ഒരു പാട്ടും കൂടെ, ഒരു പാട്ടും കൂടെ.
പൊന്നു വെതച്ചാലും പവിഴം മേടിച്ചാലും കുറവേല പോലൈക്ക് പഴങ്കങ്ങി ഇല്ലം നിറഞ്ഞാലും വല്ലം കുമിഞ്ഞാലും കുമ്പാളക്കൂടും മണ്ണൂരിരുനാഴി ഉലകേഴും വാഴും ഉടയോനെന്നാലും അത്താഴം തേടും അടിയാനെന്നാലും ഒടുക്കമൊന്നുറങ്ങാനാറടി മണ്ണാണി ഒടുക്കമൊന്നുറങ്ങാനാറടി മണ്ണാണി പൊന്നു വെതച്ചാലും പവിഴം മേടിച്ചാലും കുറവേല പോലൈക്ക് വഴങ്ങി ഇല്ലം നിറഞ്ഞാലും വല്ലം കുമിഞ്ഞാലും കുമ്പാളക്കൂടുമെന്നൊരിരുന്നായി. ഒരുപാട് നന്ദിയുണ്ട് SBS റേഡിയോ എല്ലാ ശ്രോതാക്കൾക്കും. എന്റെയും ഒരുപാട് നന്ദി പറയണം. വീണ്ടും വരാൻ കഴിഞ്ഞതിനും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട്. യുമി ചേച്ചിക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു ഇത്രയും നേരം ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിന് ഒരുപാട് നന്ദി.
Tell us what you think. Like us on Facebook or follow us on Twitter.